إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قاف والقرآن المجيد بل عجبوا أن جاءهم منذر منهم فقال الكافرون هذا شيء عجيب أئذا متنا وكنا ترابا ذلك رجع بعيد قد علمنا ما تنقص الأرض منهم وعندنا كتاب حفيظ بل كذبوا بالحق لما جاءهم فهم في أمر مريج أفلم ينظروا إلى السماء فوقهم كيف بنيناها وزيناها وما لها من فروج والأرض مددناها وألقينا فيها رواسي وأنبتنا فيها من كل زوج بهيج تبصرة وذكرى لكل عبد منيب ونزلنا من السماء ماء مباركا فأنبتنا به جنات وحب الحصيد والنخل باسقات لها طلع نضيد رزقا للعباد وأحيينا به بلدة ميتا كذلك الخروج كذبت قبلهم قوم نوح وأصحاب الرس وثمود وعاد وفرعون وإخوان لوط وأصحاب الأيكة وقوم تبع كل كذب الرسل فحق وعيد
സ്നേഹമുള്ള സത്യവിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം കദിബ്, കളവിനെ സംബന്ധിച്ചാണ്. കളവ് എന്നുള്ള പദം, അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് നമ്മൾ പല സന്ദർഭങ്ങളിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. കളവ് എന്ന് പറഞ്ഞാൽ അൽ കദീബു നഖീദു സിദ്ഖ്, സത്യം പറയുക, സത്യസന്ധത, അതിന്റെ എതിരാണ് കളവ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. കളവിനെ സംബന്ധിച്ച് ഉലമാക്കൾ കളവ് പറയുക അല്ലെങ്കിൽ കദീബ് എന്നതിന് ഉലമാക്കൾ നിർവചനം നൽകിയിട്ടുള്ളത് ഇപ്രകാരമാണ്: ഹഖീഖത്തുൽ കദ്ബി ഇൽഇഖ്ബാറു അനി ശൈഇ ബിഖിലാഫിൽ വാഖിഉ. യഥാർത്ഥത്തിലുള്ള കളവ് എന്ന് പറഞ്ഞാൽ സത്യത്തിന് വിരുദ്ധമായി ഒരു കാര്യം പറയുക എന്നുള്ളതാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വലൈസൽഇഖ്ബാറു മഖ്സൂറൻ അലിൽ ഖൗൽ, സത്യത്തിന് വിരുദ്ധമായി പറയലാണ് കളവ് എന്ന് പറഞ്ഞാൽ കേവലം സംസാരത്തിൽ ഒതുങ്ങുന്നതല്ല കളവ്. നാവുകൊണ്ട് പറയുന്നതിനെ മാത്രം നാവുകൊണ്ട് പറയുന്നതിന് ഉപയോഗിക്കുന്ന പദമല്ല കളവ് എന്നുള്ളത്. മറിച്ച് ബൽ ഖദ് യകൂനു ബിൽ ഫിഅൽ, ചിലപ്പോ ചില പ്രവർത്തനങ്ങൾ കൊണ്ട് കളവ് സംഭവിക്കും. കൽ ഇഷാറത്തി ബിൽ യദ്, കൈകൊണ്ടുള്ള ആംഗ്യം കാണിക്കൽ, അതിൽ കളവുണ്ടാകും. ഔ ഹസ്സിർ റഅ്സ്, അല്ലെങ്കിൽ തലയാട്ടൽ, തലകൊണ്ട് തലയെ ആട്ടുക, അതുകൊണ്ട് കളവ് സംഭവിക്കും. വഖദ് യകൂനു ബിസ്സുകൂത്, ചില സന്ദർഭങ്ങളിൽ കളവ് നിശബ്ദത പാലിക്കൽ കൊണ്ടും കളവ് സംഭവിക്കും എന്നുള്ളതാണ്. കേവലം സംസാരം കൊണ്ട് മാത്രമല്ല കളവ് സംഭവിക്കുക, പ്രവർത്തനം കൊണ്ടും കളവ് സംഭവിക്കും. ഒരാൾ ആംഗ്യം കാണിച്ചു, അത് നേരെ സത്യത്തിന് വിരുദ്ധമാണ് എങ്കിൽ അത് കളവാൻ. അതുപോലെ ചിലരാൾ തലയാട്ടി സത്യത്തിന് വിരുദ്ധമാണ് അദ്ദേഹം, വിരുദ്ധമായിട്ടാണ് അദ്ദേഹത്തിന്റെ സമ്മതം, തലയാട്ടിക്കൊണ്ടുള്ള അദ്ദേഹത്തിന്റെ സമ്മതമെങ്കിൽ അത് കളവാൻ. അതുപോലെ തന്നെ സുക്കൂത്ത്, നിശബ്ദത പാലിക്കുക, മിണ്ടാതിരിക്കുക. സത്യം ബോധ്യപ്പെട്ടിട്ടും അദ്ദേഹത്തിന്റെ മിണ്ടാതിരിക്കൽ, അദ്ദേഹത്തിന്റെ നിശബ്ദത കേൾവിക്കാരൻ ഒരുപക്ഷെ സത്യത്തിന് വിരുദ്ധമായി മനസ്സിലാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ സന്ദർഭത്തിൽ, ചില സന്ദർഭങ്ങളിൽ ആ നിശബ്ദതയും കളവായി വരും. ചിലപ്പോൾ ചില ആളുകൾ മിണ്ടാതിരിക്കും, കേൾവിക്കാരൻ വിചാരിക്കും, അല്ലെങ്കിൽ സംസാരിക്കുന്ന ആൾ വിചാരിക്കും, ആ മിണ്ടാതിരിക്കൽ അത് മുഖേന അദ്ദേഹം സത്യത്തിന് വിരുദ്ധമായി മനസ്സിലാക്കി ആ രൂപത്തിൽ മുന്നോട്ടു പോകും. അപ്പൊ ചില സന്ദർഭത്തിൽ സുക്കൂത്ത്, സംസാരിക്കാതിരിക്കുക, നിശബ്ദത പാലിക്കുക എന്നുള്ളത് പോലും ചിലപ്പോ കളവായി വരും എന്നുള്ളതാണ്. എന്തൊക്കെയാണെങ്കിലും നമ്മളിൽ നിന്ന് സത്യത്തിന് വിരുദ്ധമായ പ്രവർത്തനം ഉണ്ടാകാൻ പാടില്ല, സംസാരം ഉണ്ടാകാൻ പാടില്ല, അത് കളവിൽപ്പെടും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഒരുപാട് വിശുദ്ധ ഖുർആനിൽ ഒരുപാട് ആയാത്തുകൾ, അതുപോലെ തന്നെ ഹദീസുകൾ, സലഫുകളുടെ ഒരുപാട് ഖൗലുകൾ ഈ കളവിനെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് അതിനെ ശക്തമായി എതിർത്തുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. കളവിനെ സംബന്ധിച്ച് ഉലമാക്കൾ ഉദ്ധരിച്ചിട്ടുള്ള, പറഞ്ഞിട്ടുള്ള ഒരു വചനം ഇപ്രകാരമാണ്: വൽകദീബു ജീമാഉ കുല്ലി ശർ, എല്ലാ ശർറിനെയും ഒരുമിച്ച് കൂട്ടുന്ന, എല്ലാ ശർറിന്റെയും ശേഖരമാണ് കളവ് എന്നുള്ളത്. വഅസ്ലു കുല്ലി ദമ്മിൻ ലിസൂഇ ആഖിബതിഹി, എല്ലാ ആക്ഷേപത്തിന്റെയും അടിസ്ഥാനം കളവാണ്, കാരണം അതിന്റെ മോശപ്പെട്ട പര്യവസാനം കാരണത്താൽ. വഹുബ്സി നതൈജിഹി, ആ കളവ് കൊണ്ടുണ്ടാകുന്ന വൃത്തികെട്ട ഫലം കാരണത്താൽ, റിസൾട്ട് കാരണത്താൽ. കളവ് എന്ന് പറഞ്ഞാൽ എല്ലാ ശിർറിന്റെയും അടിസ്ഥാനമാണ്, എല്ലാ ആക്ഷേപത്തിന്റെയും അടിസ്ഥാനമാണ്. കാരണം കളവ് അത് നമീമത്തിനെ ഉണ്ടാക്കും, കളവിൽ നിന്നാണ് നമീമത്ത് ഉണ്ടാവുക. അതുപോലെ തന്നെ വൻ നമീമത്ത് തുൻതിജുൽ ബഗ്ള, ഈ നമീമത്ത് ബഗ്ള, പരസ്പരമുള്ള വിദ്വേഷം, വൈരം അതിനെ ഉണ്ടാക്കും. വൽ ബഗ്ള ഉതൂറു ഇലൽ അജാബ, ഈ പരസ്പരമുള്ള വിദ്വേഷം അത് ശത്രുതയിലേക്ക് നീങ്ങിപ്പോകും. വലൈസ മഅൽ അജാബത്തി അംനു വലാ റാഹ, ശത്രുത ഉണ്ടാകുമ്പോ സമാധാനം ഉണ്ടാവുകയില്ല, നിർഭയത്വം ഉണ്ടാവുകയില്ല. വലിദാലിക ഖീൽ, അതുകൊണ്ടാണ് പറയപ്പെട്ടിട്ടുള്ളത്, മൻ ഖല്ല സിദ്ഖുഹു ഖല്ല സദീഖുഹു, ആരുടെ സത്യസന്ധത കുറഞ്ഞിട്ടുണ്ടോ അവന് കൂട്ടുകാരും കുറവായിരിക്കും. കള്ളത്തരം പറയുന്ന, കളവ് നടത്തുന്ന, കളവ് പറയുന്ന ആളുകൾക്ക് നല്ല കൂട്ടുകാർ കുറവായിരിക്കും എന്ന് പറയാറുണ്ട് എന്നുള്ളതാണ്. ഇങ്ങനെ ധാരാളം വചനങ്ങൾ ഈ കളവിനെ വിമർശിച്ചുകൊണ്ട് ഉലമാക്കൾ പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇനി വിശുദ്ധ ഖുർആനും ഹദീസും പരിശോധിച്ചാൽ കളവിനെ സംബന്ധിച്ച്, കളവ് പറയുക എന്നുള്ള പ്രവർത്തനത്തെ സംബന്ധിച്ച് അതിനെ ആക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞത് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നംലിലെ 105-ാമത്തെ വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്, കാഫിറുകളുടെ അടയാളമാണ്, സത്യനിഷേധികളുടെ അടയാളമാണ് കളവ് പറയുക എന്നുള്ളത്. അല്ലാഹു തആല പറയാൻ, ഇന്നമാ യഫ്തരിൽ കദിബ അല്ലദീന ലാ യുഅ്മിനൂന ബിആയാതില്ല, അള്ളാഹുവിന്റെ ആയാത്തിൽ വിശ്വസിക്കാത്ത, അള്ളാഹുവിന്റെ ആയാത്തിൽ ഈമാനില്ലാത്ത ആളുകൾ മാത്രമാണ് കളവ് പറയുക, കളവ് കെട്ടിച്ചമച്ചുണ്ടാക്കുക. അള്ളാഹുവിന്റെ ആയാത്തുകളിൽ വിശ്വാസമില്ലാത്ത ആളുകൾ മാത്രമാണ്. വഔലായികഉമുൽ കാദിബൂൻ, അവരാണ് കള്ളന്മാർ, അവരാണ് കള്ളത്തരത്തിന്റെ ആളുകൾ എന്ന് അള്ളാഹു തആല പറയാണ്. അപ്പൊ അള്ളാഹുവിൽ വിശ്വാസമില്ലാത്ത, അള്ളാഹുവിന്റെ ആയാത്തിൽ വിശ്വാസമില്ലാത്ത ആളുകൾ മാത്രമാണ് കളവ് കെട്ടിച്ചമച്ച് പറയുക എന്ന് സൂറത്തുൻ നംലിൽ അല്ലാഹു തആല പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഉലമാക്കൾ വിശദീകരിച്ചു, കളവ് പറയുക എന്നുള്ളത്, കെദിബ് എന്നുള്ളത് അത് കാഫിറുകളുടെ അടയാളമാണ്. അതുപോലെ തന്നെ മുനാഫിഖുകളുടെ, കപട വിശ്വാസികളുടെ അടയാളമായിക്കൊണ്ടും വിശുദ്ധ ഖുർആനിലും ഹദീസിലും കളവ് പറയുക എന്നുള്ളത് മുനാഫിഖുകളുടെ അടയാളമായിക്കൊണ്ടും പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ്, അബു ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസ് സുപരിചിതമാണ്. ആയത്തുൽ മുനാഫിഖി സലാസുൻ, മുനാഫിഖിന്റെ ലക്ഷണം മൂന്നെണ്ണമാണ്, അതിന്റെ അടയാളം, മുനാഫിഖിന്റെ അടയാളം മൂന്നെണ്ണമാണെന്ന് റസൂലുള്ള പറഞ്ഞത്. എന്നിട്ട് ഈ സന്ദർഭത്തിൽ റസൂലുള്ള പറഞ്ഞ കാര്യം, ഇദാ ഹദ്ദസ കദബ, അവൻ സംസാരിച്ചാൽ കളവ് പറയും. വഇദാ വഅദ അഖ്ലഫ, അവൻ വാഗ്ദാനം ചെയ്താൽ ലംഘിക്കും. വഇദാ തുമിന ഖാന, വിശ്വസിച്ചാൽ ചതിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ മുനാഫിഖുകളുടെ അടയാളം മൂന്നെണ്ണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിൽ ആദ്യമായി പറഞ്ഞത് അവൻ സംസാരിച്ചാൽ കളവ് പറയും എന്നുള്ളതാണ്. അതുപോലെ തന്നെ റസൂലുള്ള മറ്റൊരു സന്ദർഭത്തിൽ പറഞ്ഞു, നാല് സ്വഭാവ ഗുണങ്ങൾ, അത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവൻ ഖാലിസായ മുനാഫിഖാൻ, അവൻ കൃത്യമായ അല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ള മുനാഫിഖാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാൻ നാല് സ്വഭാവമുള്ള ആളുകൾ. വമൻ കാനത്ത് ഫീഹി ഖസ്ലതു മിൻഹുന്ന കാനത്ത് ഫീഹി ഖസ്ലതു മിനൻ നിഫാഖ്. ഈ നാല് കാര്യങ്ങളിൽ, നാല് സ്വഭാവ ഗുണങ്ങളിൽ ഏതെങ്കിലും ഒന്ന് അവനിൽ ഉണ്ടെങ്കിൽ അവന് നിഫാഖിന്റെ ഒരംശമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. ഹത്താ യദഅഹ, ആ സ്വഭാവം ഉപേക്ഷിക്കുന്നതുവരെ എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നാല് കാര്യങ്ങൾ പറഞ്ഞെടുത്തും. ഒന്ന് പറഞ്ഞത് വൈദ ഹദ്ദസ കദബ, അവൻ സംസാരിച്ചാൽ കളവ് പറയും എന്നുള്ളതാണ്. വിശ്വസിച്ചാൽ ചതിക്കും, അതുപോലെ തന്നെ കരാർ ചെയ്താൽ ലംഘിക്കും, അതുപോലെ തന്നെ തർക്കിച്ചാൽ തെറി വിളിക്കും എന്ന് പറഞ്ഞ കൂട്ടത്തിൽ റസൂലുള്ള പറഞ്ഞത് വൈദ ഹദ്ദസ കദബ, അവൻ സംസാരിച്ചാൽ കളവ് പറയും എന്നുള്ളതാണ്. അപ്പോ മുനാഫിക്കുകളുടെ ലക്ഷണമാണ്, അവരുടെ അടയാളമാണ് കളവ് പറയുക എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. കളവിനെ ആക്ഷേപിച്ചുകൊണ്ട് വിശുദ്ധ ഇസ്ലാം നൽകുന്ന ഒരു കാര്യമാണ് മുനാഫിക്കുകൾ എന്ന് പറഞ്ഞാൽ വളരെ മോശമായിക്കൊണ്ടാണ് അവരെ വിശുദ്ധ ഇസ്ലാം ചിത്രീകരിച്ചിട്ടുള്ളത്. അവരുടെ സ്വഭാവമായിക്കൊണ്ടാണ് ഈ കളവിനെ പറഞ്ഞിട്ടുള്ളത്. ഹസനുൽ ബസ്രി റഹിമഹുള്ള പറഞ്ഞു, കളവ് എന്ന് പറഞ്ഞാൽ അൽ ഖദിബു ജിമാഉൻ നിഫാഖ്, നിഫാഖിനെ ഒരുമിച്ച് കൂട്ടുന്ന കാര്യമാണ് കളവ് എന്ന് മഹാനായ താബിഈ ഹസനുൽ ബസ്രി റഹിമഹുള്ള പറഞ്ഞിട്ടുണ്ട്. അപ്പോ മുനാഫിക്കുകളുടെയും കാഫിറുകളുടെയും അടയാളമാണ് കളവ് എന്നാണ് വിശുദ്ധ ഇസ്ലാം പരിചയപ്പെടുത്തുന്നത്. ഒരിക്കലും ഒരു സത്യവിശ്വാസിക്ക് കളവ് പറയുക സാധ്യമല്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇയ്യാകും വൽ കദിബ, നിങ്ങൾ കളവിനെ സൂക്ഷിക്കണം. ഇയ്യാകും വൽ കദിബ എന്ന് പറഞ്ഞ അതിന്റെ കൃത്യമായ അർത്ഥം, ഇയ്യാകും ഞാൻ നിങ്ങളോട് താക്കീത് നൽകുന്നു, ഉഹദ്ദിറു ഇയ്യാകും വൽ കദിബ വജ്തനിബു അൽ കദിബ, നിങ്ങൾ കളവിനെ ഒഴിവാക്കണം എന്നാണ് അതിന്റെ കൃത്യമായ അർത്ഥം. ഞാൻ നിങ്ങൾക്ക് താക്കീത് നൽകുന്ന വിഷയം എന്താണ്? നിങ്ങൾ കളവിനെ ഒഴിവാക്കണം. കാരണം കളവ് എന്നുള്ളത് ഫൈന്നഹു മുജാനിബുൽ ഈമാനി, അത് ഈമാനിനെ അകറ്റിക്കളയുന്നതാണ്, ഈമാനിനെ ഇല്ലാതെയാക്കി കളയുന്ന, ഈമാനിനെ അകറ്റിക്കളയുന്ന കാര്യമാണ് കളവ് കദിബ് എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞ വചനം പ്രസിദ്ധമാണ്. അതുപോലെ തന്നെ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു മഹാനായ സ്വഹാബിയാണ്. അദ്ദേഹം പറയുന്ന ഒരു വചനം, ഒരിക്കലും ഒരു സത്യവിശ്വാസിയുടെ സ്വഭാവം, ഒരിക്കലും ഒരു സത്യവിശ്വാസിക്ക് ഉണ്ടാകാൻ പാടില്ലാത്ത സ്വഭാവത്തിൽപ്പെട്ടതാണ് കളവ് എന്ന് അദ്ദേഹം പറയാണ്. അദ്ദേഹം പറയുന്ന വചനം ഇപ്രകാരമാണ്, കുല്ലുൽ ഖിലാലി യുത്ബഉ അലൈഹി അലൈഹൽ മുഅ്മിനു, ഏത് സ്വഭാവവും ഒരുപക്ഷെ സത്യവിശ്വാസിക്കുണ്ടാകും, ഏത് സ്വഭാവവും ഒരുപക്ഷെ സത്യവിശ്വാസിക്കുണ്ടാകും, ഇല്ലൽ ഖിയാനത വൽ കദിബ, കള്ളത്തരവും വഞ്ചനയും ഒരിക്കലും സത്യവിശ്വാസിക്ക് യോജിച്ചതല്ല. ഏത് സ്വഭാവവും ഒരുപക്ഷെ സത്യവിശ്വാസിക്കുണ്ടാകും, പക്ഷെ കളവ് പറയുക എന്നുള്ള സ്വഭാവവും വഞ്ചന ചതിപ്രയോഗം നടത്തുക എന്നുള്ള സ്വഭാവവും ഒരിക്കലും സത്യവിശ്വാസിക്ക് യോജിച്ചതല്ല. ഒരിക്കലും ഒരു സത്യവിശ്വാസിക്ക് അത് ഉണ്ടാവുകയില്ല എന്ന് സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഏത് സ്വഭാവങ്ങൾ ഒരു പക്ഷേ സത്യവിശ്വാസിക്ക് ഉണ്ടാകും, പക്ഷേ കളവ് പറയുക എന്നുള്ള സ്വഭാവം ഒരിക്കലും സത്യവിശ്വാസിക്ക് ഭൂഷണമല്ല, സത്യവിശ്വാസികൾക്ക് ഉണ്ടാകാൻ പാടില്ല. ഒരുപാട് മഹാന്മാരായ സ്വഹാബത്തും അതുപോലെ തന്നെ സലഫുകളും ഈ കളവിനെ സംബന്ധിച്ചും അതിന്റെ അപകടത്തെ സംബന്ധിച്ചും സംസാരിച്ചത് കാണാൻ സാധിക്കും. ഉമർ സായി, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുള്ള, രണ്ടാം ഉമർ എന്നറിയപ്പെടുന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുള്ള പറഞ്ഞ വചനം, കളവിനെ ആക്ഷേപിച്ചുകൊണ്ട്, കളവ് പറയുന്ന ആളുകൾ ആക്ഷേപിച്ചുകൊണ്ട് പറയുന്ന വചനം ഇപ്രകാരം കാണാൻ സാധിക്കും. അദ്ദേഹം കതബ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഇലാ ബഅദി ഉമ്മാലിഹി, അദ്ദേഹത്തിന്റെ ചില ഗവർണർമാർക്ക് അദ്ദേഹം കത്തെഴുതുകയാണ്. അദ്ദേഹം ഭരണാധികാരിയായിരിക്കുന്ന വേളയിൽ അദ്ദേഹത്തിന്റെ ചില ഗവർണർമാർക്ക് കത്തെഴുതുന്ന ഇപ്രകാരമാണ്, ഇയ്യാകം അൻ തസ്തഈന ബികദൂബിൻ, ഒരിക്കലും നീ കദൂബായ കള്ളത്തരം കൂടുതൽ പറയുന്ന ആളെ കൊണ്ട് നീ സഹായം തേടരുത്. കള്ളന്മാരായിട്ടുള്ള, കദൂബുകളായിട്ടുള്ള, കളവ് പറയുന്ന ആളുകളോട് നീ സഹായം ചോദിക്കരുത്, അതിനെ സൂക്ഷിക്കണം. ഫൈന്നക ഇൻ തുതഇൽ കദൂബ തഹ്ലക്, നീ കളവ് പറയുന്നവരെ, ധാരാളമായി കളവ് പറയുന്നവരെ അനുസരിച്ചാൽ തഹ്ലക്, നീ നശിച്ചുപോകും എന്ന് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമുള്ള അദ്ദേഹത്തിന്റെ ഗവർണർക്ക് എഴുതുന്നത് കാണാൻ സാധിക്കും. കദൂബ് കൂടുതലായി കളവ് പറയുന്ന ആളുകളെ, അവരോട് നിങ്ങൾ സഹായം അഭ്യർത്ഥിക്കാൻ പാടില്ല, അവരെ നിങ്ങൾ അനുസരിച്ചാൽ നിങ്ങൾ നശിച്ചുപോകും എന്നുള്ളതാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുള്ള പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ വിശുദ്ധ ഹദീസിൽ കാണാൻ സാധിക്കും, കളവ് എന്ന് പറഞ്ഞാൽ അത് തെമ്മാടിത്യത്തിലേക്ക് നയിക്കുന്ന കാര്യമാണ് എന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. ഇയ്യാകും വൽ കദിബ, ഞാൻ നിങ്ങൾക്ക് താക്കീത് നൽകുന്ന വിഷയമാണ്, നിങ്ങൾ കളവ് ഒഴിവാക്കണമെന്നുള്ളത്. കാരണം ഫൈനൽ കദിബ യഹ്ദി ഇലൽ ഫുജൂർ, അത് ചമ്മാടിത്തത്തിലേക്ക് തോന്നിവാസത്തിലേക്ക് നയിക്കും. വൈനൽ ഫുജൂറ യഹ്ദി ഇലന്നാർ, ചമ്മാടിത്തം എന്നുള്ളത് അത് നരകത്തിലേക്ക് നയിക്കും, നരകത്തിലേക്ക് എത്തിക്കും. എന്നിട്ട് റസൂലുള്ള പറയാൻ വൈനർ റജുല ലയക്ദിബു ഹത്താ യുക്തബ ഇൻദല്ലാഹി കദാബ, ഒരു മനുഷ്യൻ കളവ് പറഞ്ഞാൽ അവൻ അല്ലാഹു തആല അവൻ കളവ് പറഞ്ഞുകൊണ്ടിരിക്കും. ഹത്താ യുക്തബ ഇൻദല്ലാഹി കദാബ, അല്ലാഹുവിന്റെ അടുത്ത് അവൻ കദാബ്, പെരും കള്ളൻ, ധാരാളമായി കളവ് പറയുന്നവൻ എന്ന് രേഖപ്പെടുത്തുന്നത് വരെ എന്നാണ്. അപ്പോ കളവ് എന്നുള്ളത് ചമ്മാടിത്തത്തിലേക്കും തോന്നിവാസത്തിലേക്കും എത്തിക്കും, തോന്നിവാസവും ഫുജൂർ എന്നുള്ളത് അത് നരകത്തിലേക്ക് എത്തിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോ കളവിനെ ആക്ഷേപിച്ചുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇത് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല കളവ് പറയുന്ന ആളുകൾക്ക് വമ്പിച്ച ശിക്ഷയുണ്ട് എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. വലഹും അദാബുൻ അലീമുൻ ബിമാ കാനൂ യക്രിബൂൻ, സൂറത്തുൽ ബഖറയിൽ അല്ലാഹു തആല പറഞ്ഞതാണ്. വലഹും അദാബുൻ അലീമുൻ, അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട്. എന്താണ് കാരണം? ബിമാ കാനൂ യക്രിബൂൻ, അവർ കളവ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ, അവൾ കെരിബ് കാണിച്ചതിന്റെ അടിസ്ഥാനത്തിൽ, അത് കാരണത്താൽ അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. എവിടെയൊക്കെയാണ് വേദനയേറിയ ശിക്ഷ അനുഭവിക്കാനുള്ളത്? അവന് പരലോകത്തെത്തിയാൽ അവന് വേദനയേറെ ശിക്ഷയുണ്ട്, അതുപോലെ തന്നെ കബറിലും അവന് വേദനയേറെ ശിക്ഷയുണ്ട്. കളവ് പറയുന്ന ആളുകൾക്ക് പ്രത്യേകം നരകത്തിലും അതുപോലെ തന്നെ കബറിലും ശിക്ഷയുണ്ട് എന്നുള്ളത് ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്ന വചനം ഇപ്രകാരമാണ്, വമൻ ഖാസമ ഫീ ബാത്തിലിൻ വഹുവ യഅലം, ഒരാൾ അറിഞ്ഞുകൊണ്ട് ബാത്തിലിനു വേണ്ടി തർക്കിച്ചു, അസത്യമായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടി ഒരാൾ അറിഞ്ഞുകൊണ്ട് തർക്കിക്കുകയാണ്. അസത്യമാണെന്ന് അവൻ അറിയാം, ഹക്കാണെന്ന് അവൻ അറിയാം, എന്നിട്ടും ആ ബാത്തിലിനു വേണ്ടി ആരെങ്കിലും തർക്കിച്ചാൽ ലം യസൽ ഫീ സഖ്തില്ലാഹി ഹത്താ യൻസിഅ, അവൻ അള്ളാഹുവിന്റെ കോപത്തിലായിരിക്കും, അള്ളാഹുവിന്റെ കോപം അവനെ ഇറങ്ങിക്കൊണ്ടേയിരിക്കും. ഹത്താ യൻസിഅ, അവൻ അതിൽ നിന്ന് ഊരി മാറുന്നതുവരെ, അതിൽ നിന്ന് മാറി നിൽക്കുന്നതുവരെ അള്ളാഹുവിന്റെ കോപം അവൻ ഇറങ്ങിക്കൊണ്ടേയിരിക്കും. ബാത്തിലായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടി ഹക്ക് മനസ്സിലാക്കിക്കൊണ്ട് ബാത്തിലിനു വേണ്ടി തർക്കിക്കുന്നവന്റെ അവസ്ഥ, അള്ളാഹുവിന്റെ കോപം അവൻ ലഭിച്ചുകൊണ്ടിരിക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, വമൻ ഖാല ഫീ മുഅ്മിനിൻ മാ ലൈസ ഫീഹി, ഒരു സത്യവിശ്വാസിക്ക് ഇല്ലാത്ത കാര്യം ഒരു സത്യവിശ്വാസിയുടെ പേരിൽ കളവായിക്കൊണ്ട് ആരെങ്കിലും പറഞ്ഞാൽ, ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ച് പറയാം അദ്ദേഹത്തിൽ ഇല്ലാത്ത ഒരു കാര്യം അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ, ഹുബിസ ഫീ റദ്ഖത്തിൽ ഖബാൽ, അവൻ റദ്ഖത്തുൽ ഖബാലിൽ ബന്ധിക്കപ്പെടും എന്ന് പറഞ്ഞു. എന്താണ് റദ്ഖത്തുൽ ഖബാൽ എന്ന് പറഞ്ഞാൽ? സദീദു അഹ്ലിന്നാർ, നരകത്തിൽ പിന്നെ താമസിക്കുന്ന നരകത്തിന്റെ ആളുകൾ, അഹ്ലുന്നാർ അവരുടെ ചലമാണ്, അവരുടെ ശരീരത്തിൽ നിന്ന് ഒലിക്കുന്ന ചലം, ആ ചലം ചലത്തിലായിരിക്കും, അവരുടെ ശരീരത്തിൽ നിന്ന് ഒലിക്കുന്ന ആ ചലത്തിലായിരിക്കും, അതിലായിരിക്കും അവർ ഉണ്ടാവുക. ആര്? ഒരു സത്യവിശ്വാസിയുടെ പേരിൽ അവനില്ലാത്ത ഒരു കാര്യം കളവായി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് സ്വദീദു അഹ്ലിന്നാർ, നരകത്തിലുള്ള ആളുകളുടെ ചലത്തിൽ അവൻ മുങ്ങിക്കുളിച്ചുകൊണ്ടിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാൻ സാധിക്കും. അപ്പോ ഈ നരകത്തിൽ അവന് ശിക്ഷ, പ്രത്യേകം ശിക്ഷ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിൽ ശിക്ഷ ലഭിക്കുന്നവരെ സംബന്ധിച്ചും പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് രണ്ട് മലക്കുകൾ, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൂടെ തന്നെ മറ്റൊരു മലക്കും കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പല ശിക്ഷകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി കാണിച്ചു കൊടുക്കുന്ന സന്ദർഭത്തിൽ, ഖബറിൽ അനുഭവിക്കുന്ന ശിക്ഷകൾ കാണിച്ചു കൊടുക്കുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഫൻതലഖ്ന ഫഅതൈന അലാ റജുലിൻ മുസ്തൽഖിൻ അലാ ഖഫാഹു, ഞങ്ങൾ ഇങ്ങനെ കടന്നുപോയി ഒരു മനുഷ്യന്റെ അടുത്തുകൂടെ, അവൻ ഇങ്ങനെ പിരടിയിലേക്ക് താഴ്ന്ന് കിടക്കുന്നുണ്ട്, ഇങ്ങനെ കിടക്കുന്ന ഒരു മനുഷ്യന്റെ അടുത്തുകൂടെ കടന്നുപോയി. വൈദ ആഖറു ഖായിമുൻ അലൈഹി ബികല്ലുബി മിൻ ഹദീദ്, മറ്റൊരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ അടുത്തുണ്ട്. ഒരു മനുഷ്യൻ ഇങ്ങനെ കിടക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ തൊട്ടടുത്ത് മറ്റൊരു മനുഷ്യൻ നിൽക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ അടുത്ത് ഒരു കല്ലൂബ്, ഒരു കൊക്കയുണ്ട്, വളഞ്ഞ കൊക്ക, ഇരുമ്പിൽ നിന്നുള്ള ഒരു കൊക്കയുണ്ട്. അതുകൊണ്ട് അവൻ എന്താണ് ചെയ്യുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്, അവന്റെ വായിൽ നിന്ന് പിരടി വരെ വലിച്ചുകൊണ്ടിരിക്കുന്നു, അതുപോലെ തന്നെ മൂക്കിൽ നിന്ന് പിരടി വരെ വലിച്ചുകൊണ്ടിരിക്കുന്നു, അതുപോലെ തന്നെ കണ്ണിൽ നിന്ന് പിരടി വരെ വലിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. അങ്ങനെ രണ്ടു ഭാഗവും, മുഖത്തിന്റെ രണ്ടു ഭാഗത്തും ഇങ്ങനെ കൊക്ക കൊണ്ട്, കെല്ലൂബ് കൊണ്ട് വലിക്കുന്ന ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യൻ ആ രൂപത്തിൽ ചെയ്യുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കണ്ടപ്പോ മലക്കുകളോട് ചോദിച്ചപ്പോ അവർ വിശദീകരിക്കുന്ന ഈ ഹദീസിന്റെ അവസാന ഭാഗത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അവർ വിശദീകരിച്ചു കൊടുക്കുന്നത് ഇപ്രകാരമാണ്, എന്തുകൊണ്ടാണ് അവർക്ക് ഈ ശിക്ഷ ലഭിക്കാനുള്ള കാരണം. വഅമ്മർ റജുലു ലദീ അതൈത അലൈ യുശർശറു ശിദ്ഖുഹു ഇലാ ഖഫാഹു, നീ ചെന്നിട്ടുള്ളതായിട്ടുള്ള ആ മനുഷ്യൻ അവന്റെ വായ അവിടുന്ന് ഈ പിരടി വരെ ഇങ്ങനെ വലിക്കുന്നുണ്ട്, അതുപോലെ തന്നെ വമൻഖിറുഹു ഇലാ ഖഫാഹു, അതുപോലെ തന്നെ മൂക്കിൽ നിന്ന് ആ കൊക്കയിട്ടുകൊണ്ട് പിരടി വരെ വലിക്കുന്നുണ്ട്, വഅയ്നുഹു ഇലാ ഖഫാഹു, അതുപോലെ തന്നെ കണ്ണിൽ നിന്ന് പിരടി വരെ വലിക്കുന്നുണ്ട്, ആ മനുഷ്യൻ ആരാണെന്ന് അറിയുമോ? റസൂലിനോട് പറയുകയാണ്, ഫഇന്നഹു റജുൽ യഖുദു മിൻ ബൈതിഹി, അവൻ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് പുറപ്പെടും, രാവിലെ അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങും, എന്നിട്ട് അവന്റെ പണി എന്താ? ഫയക്കിദിബുൽ കദിബച, അവന് കളവ് പറഞ്ഞുകൊണ്ടിരിക്കും, എത്തരത്തിലുള്ള കളവാണ്? തബ്ലുഗുൽ ആഫാഖ്, ചക്രവാളം പ്രാപിക്കുമാറുള്ള കളവുകൾ, ധാരാളം കളവുകൾ അവൻ പറഞ്ഞുകൊണ്ടിരിക്കും. മാത്രമല്ല അവൻ പറയുന്ന കളവുകൾ അവൻ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കും. അച്ചരത്തിൽ കളവ് പറയുന്ന രാവിലെ തന്നെ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് കളവ് പറഞ്ഞു നടക്കുന്ന ആൾക്കാണ് ഈ ശിക്ഷ ലഭിക്കുന്നത്. അത്രയും വികൃതമായ ശിക്ഷ ലഭിക്കുന്നത് ഈ പറഞ്ഞിട്ടുള്ള ആളുകൾക്കാണ്. അവന്റെ വായഭാഗം പിരടി, വായിൽ നിന്ന് പിരടി വരെ ഒരു കെല്ലൂപ് കൊണ്ട് വളഞ്ഞ കൊക്ക കൊണ്ട് വലിക്കുകയും അതുപോലെ തന്നെ കണ്ണിൽ നിന്നും അതുപോലെ തന്നെ മൂക്കിൽ നിന്നും ഇങ്ങനെ പിരടി വരെ വലിക്കുന്ന അവസ്ഥ, എന്താണ് അവൻ ചെയ്ത തെറ്റ്? അവൻ കളവ് പറഞ്ഞു നടക്കുന്ന ആളായിരുന്നു എന്നുള്ളത് കാണാൻ സാധിക്കും. ഖബറിലാണ് ഈ ശിക്ഷ ലഭിക്കുക. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കളവിനെ ആക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അദ്ദേഹം ഏറ്റവും വെറുത്തിരുന്ന ഒരു സ്വഭാവമായിരുന്നു കളവ് പറയുക എന്നുള്ളത്. ആയിഷ റളിയല്ലാഹു അൻഹ റിവായത്തിൽ ഹദീസിൽ കാണാൻ സാധിക്കും, മാ കാന ഖുലുഖുൻ അബ്ഗല ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇൽ കദിബ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് കളവിനേക്കാൾ വെറുക്കപ്പെട്ട ഒരു സ്വഭാവം ഉണ്ടായിരുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഏറ്റവും വെറുക്കപ്പെട്ട ദുസ്വഭാവം എന്ന് പറഞ്ഞാൽ അത് കളവായിരുന്നു. അതിനേക്കാൾ വെറുക്കപ്പെട്ട ഒരു സ്വഭാവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വെറുത്ത മറ്റൊരു സ്വഭാവം ഉണ്ടായിരുന്നില്ല എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ റിവായത്ത് ചെയ്യുന്നത് കാണാൻ സാധിക്കും. കളവിൽ നിന്ന് മുക്തമായ ജീവിതം നയിക്കാനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ദമ്മുൽ കദീബ്, കളവിനെ ആക്ഷേപിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിലും ഹദീസിലും അതുപോലെ തന്നെ സലഫുകളും പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളാണ് സൂചിപ്പിച്ചു വന്നത്. ഇനി കളവിന് ഒരുപാട് മേഖലകളുണ്ട്, വ്യത്യസ്തമായ രൂപത്തിൽ കളവുകളുണ്ട്. ഇൻഷാല്ലാ വിശദമായി അടുത്ത ഖുതുബയിൽ വിശദീകരിക്കാം. നമ്മൾ ഇന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കേണ്ട ചില കാര്യങ്ങൾ, കളവ് ആളുകളെ ചിരിപ്പിക്കാൻ വേണ്ടി കളവ് പറയുക എന്നുള്ളത് പ്രത്യേകം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എതിർത്തിട്ടുള്ള കാര്യമാണ്. നമ്മളൊക്കെ കേട്ട ഹദീസാണ്. റസൂലുള്ള പറഞ്ഞു, വൈലുൽ ലില്ലദീ യുഹദ്ദിസു ബിൽ ഹദീസ് ലിയുദ്ഹിക ബിഹിൽ ഖൗമ ഫയക്ദിബ് വൈലുൽ ലഹു വൈലുൽ ലഹു. റസൂലുള്ള പറയാണ്, ആളുകളെ, ഒരു വിഭാഗം ആളുകളെ ചിരിപ്പിക്കാൻ വേണ്ടി കളവ് പറയുന്നവന് നാശം. റസൂലുള്ള കൊണ്ട് പറഞ്ഞു, വൈലുൽ ലഹു വൈലുൽ ലഹു, അവന് നാശം അവന് നാശം. മൂന്ന് പ്രാവശ്യമാണ് റസൂലുള്ള പറഞ്ഞത്, അവന് നാശം അവന് നാശം അവന് നാശം. ആർക്കാണത്? ആളുകളെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് കളവ് പറയുന്നവന് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ തമാശക്ക് കളവ് പറയുക എന്നുള്ളതും വിശുദ്ധ ഇസ്ലാം എതിർത്ത കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നുണ്ട്, ലാ യുഅ്മിനുൽ അബ്ദുൽ ഈമാനു കുല്ലഹു, ഒരാൾ പൂർണ്ണമായ ഈമാൻ പ്രാപിക്കുകയില്ല, പൂർണ്ണമായ ഈമാനിലേക്ക് അവനെ എത്തണമെങ്കിൽ ഹത്താ യതുറുക്കൽ കദിബ ഫിൽ മുസാ, തമാശക്കുള്ള കളവ് പോലും അവൻ അവസാനിപ്പിക്കണം. വയതുറുക്കൽ മിറാ വൈൻ കാന സ്വാദിഖ, സത്യസന്ധമാണ് മായിട്ടാണെങ്കിലും, അവൻ സത്യസന്ധനാണെങ്കിലും അനാവശ്യമായ തർക്കങ്ങൾ ഉപേക്ഷിക്കുന്നതുവരെ, അതുപോലെ തന്നെ തമാശക്ക് കള പറയുന്ന അവസ്ഥ അവനത് ഒഴിവാക്കുന്നതുവരെ ഈമാനിന്റെ പൂർണ്ണതയിലേക്ക് അവൻ എത്തുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത് കാണാൻ സാധിക്കും. അപ്പൊ തമാശക്ക് പോലും കളവ് പറയുക എന്നുള്ളത് വിശുദ്ധ ഇസ്ലാം എതിർത്ത കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തമാശ പറയാറുണ്ട്. റസൂലുള്ള തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇന്നീ ലംസഹു, ഞാൻ തമാശ പറയാറുണ്ട്, പക്ഷേ വല അഖൂലു ഇല്ലാ ഹഖ്, ഞാൻ സത്യമേ പറയാറുള്ളൂ, തമാശയാണെങ്കിലും അതിൽ കളവ് സംഭവിക്കാറില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഈ സംഭവം നമ്മൾ പറയാനുള്ള കാരണം, ചിരിപ്പിക്കാൻ വേണ്ടി കളവ് പറയുന്നതും തമാശയ്ക്ക് വേണ്ടി കളവ് പറയുന്നതും വിശുദ്ധ ഇസ്ലാം ശക്തമായി എതിർത്തിട്ടുണ്ട്. നമുക്കറിയാം, ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഏപ്രിൽ ഫൂൾ എന്ന് പറഞ്ഞുകൊണ്ട് ഏതോ കാഫിറുകൾ ഉണ്ടാക്കിയ ഒരു സമ്പ്രദായം. മുസ്ലിമിന് കൃത്യമായ നിലപാടുണ്ട് ആ വിഷയത്തിൽ. ചില ആളുകൾ ധരിച്ചിരിക്കുന്നത് പഠിച്ചാളുകളല്ല, ഒറ്റപ്പെട്ട ചില മുസ്ലിങ്ങൾ ധരിച്ചു വെച്ചിട്ടുള്ള കാര്യം, ആ ദിവസം ഏപ്രിൽ 1st കളവ് പറയൽ ഹലാലാണെന്ന് സംസാരത്തിലെങ്കിലും പറയുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. വിശ്വാസമുണ്ടോ? അല്ലാഹു അഅലം. പക്ഷേ അന്ന് കളവ് പറയൽ ജായിസാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്, അറിവില്ലാത്തത് കൊണ്ടായിരിക്കും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ശക്തമായിട്ട് ഈ വിഷയത്തിൽ ഉലമാക്കൾ പറഞ്ഞത് കാണാൻ സാധിക്കും, എതിർത്തുകൊണ്ട് പറഞ്ഞത് കാണാൻ സാധിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കളവ് പറയൽ, ഏപ്രിൽ 1st കളവ് പറയൽ ഹലാലാണെന്നൊരാൾ വിശ്വസിച്ചാൽ അത് ശിർക്കാണ്. എങ്ങനെയത് ശിർക്കാണെന്ന് പറയാം? കാരണം കളവ് എന്ന് പറയുന്നത് അതിന്റെ ഹുക്കും ഹറാമാണ്. വിശുദ്ധ ഖുർആനിലും ഹദീസിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം അത് ഹറാമാണ്, നിഷിദ്ധമാണ്. എന്നാൽ കളവ് പറയുന്ന ദിവസം ഹലാലാണെന്ന് ഏതെങ്കിലും ഒരു വിഭാഗം, ഏതെങ്കിലും ഒരു പിന്നെ കാഫിറുകളായിട്ടുള്ള ആളുകൾ, ഏതെങ്കിലും ഒരു പണ്ഡിതൻ ആരായിരുന്നാലും അങ്ങനെ ഹലാലാണെന്ന് പറയുകയും ആ ഹലാലിനെ നമ്മൾ അംഗീകരിക്കുകയും ചെയ്താൽ അത് അശ്ശിർക്കു ഫിത്വാഅ, അനുസരണയിലുള്ള ശിർക്കാണ്. സൂറത്തു തൗബയിലെ 31-ാമത്തെ വചനം നിങ്ങൾ പരിശോധിക്കണം. ഇത്തഖദു അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബ മിൻ ദൂനില്ലാഹ്, അവർ അവരുടെ പണ്ഡിത പുരോഹിതന്മാരെ, അഹ്ലുൽ കിതാബിന്റെ ആളുകളെ പറ്റി പറഞ്ഞതാണ്, അവർ അവരുടെ പണ്ഡിത പുരോഹിതന്മാരെ റബ്ബുകളായി സ്വീകരിച്ചു. എന്തുകൊണ്ടാണ് അള്ളാഹു തആല റബ്ബുകളായി സ്വീകരിച്ചു എന്ന് പറയാനുള്ള കാരണം, പണ്ഡിത പുരോഹിതന്മാരൊരു കാര്യം ഹലാലാക്കിയാൽ അത് ഹലാലായി കാണുകയും പണ്ഡിത പുരോഹിതന്മാരൊരു കാര്യം ഹറാമാക്കിയാൽ അതിനെ ഹറാമായി കാണുകയും ചെയ്താൽ അവരെ റബ്ബുകളാക്കി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വിശുദ്ധ ഖുർആനും വിശുദ്ധ ഇസ്ലാം ഒരു കാര്യം ഹറാമാക്കി, ഏതെങ്കിലും ഒരു പണ്ഡിതൻ ഹലാലാക്കി, ആ പണ്ഡിതൻ ഹലാലാക്കിയത് നമ്മൾ അനുസരിച്ചാൽ അത് അനുസരണയുള്ള ശിർക്കാണ്. കാരണം ശരീഅത്ത് ഉണ്ടാക്കാനുള്ള അവകാശം അള്ളാഹുവിന് മാത്രമാണ്, ആ അവകാശം നമ്മൾ അവരെ പങ്കുവെക്കുകയാണ്. അത് ഗുരുതരമായ വിഷയമാണ്. ഒരിക്കലും നമ്മൾക്ക് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ അത് അനുസരണയുള്ള ശിർക്കാണ്, ആ നിലക്കത് തെറ്റാണ്. അതുപോലെ തന്നെ ഈ ദിവസത്തിൽ കളവ് പറയാന്ന് നമ്മൾ ഒരുപാട് അപകടങ്ങൾ പറഞ്ഞു. കളവ് എന്ന് പറയുന്നത് മൊത്തത്തിൽ ഇസ്ലാമിൽ ഹറാമാണ്, അതൊരു ദിവസവും ഇസ്ലാം അംഗീകരിക്കുന്നില്ല. അപ്പൊ ആ നിലക്കത് ഹറാമാണ്. അതുപോലെ തന്നെ മുഷാബഹത്തുൽ കുഫാർ, ഇത് കാഫിറുകൾ കൊണ്ടുവന്നിട്ടുള്ള സമ്പ്രദായമാണ്, അവരനുകരിക്കുക എന്നുള്ളത്. മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും, കാഫിറുകൾ അനുകരിച്ചാൽ, ഏതെങ്കിലും ഒരു സമുദായത്തെ അനുകരിച്ചാൽ അവൻ അവരിൽ പെട്ടവനാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഷെയ്ഖ് ഉസൈമി റഹിമഹുള്ള, അദ്ദേഹം ഈ ഏപ്രിൽ 1st കളവിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്നിടത്ത് 4 കാര്യങ്ങൾ പറയുന്നുണ്ട്, എന്തുകൊണ്ടത് തെറ്റാണ് എന്നുള്ളത്. ഒന്ന്, ഈ പറഞ്ഞ കാര്യമാണെന്ത്, ഷറഈൽ കളവ് പറയൽ നിഷിദ്ധമാണ് എന്നുള്ള കാര്യം കൊണ്ട്. അതുപോലെ തന്നെ കാഫിറുകളുള്ള അനുകരണം. അതുപോലെ തന്നെ മറ്റൊന്ന്, ഇദ്ലാലുൽ മുസ്ലിം, മുസ്ലിമിനെ നിന്ദിക്കലാണ്. അമാമ അദുവിഹി, ഷെയ്ഖ് ഉസൈമീൻ അപ്രകാരമാണ് പറയുന്നത് റഹിമഹുള്ള, ശത്രുക്കളുടെ മുമ്പിൽ മുസ്ലിമിനെ നിന്ദിക്കലാണ്. കാരണം ഇസ്ലാമിന് ഒരു ഇസ്സത്തുണ്ട്, അവർക്ക് കൃത്യമായ ഇസ്ലാമിന് കൃത്യമായ ആദർശമുണ്ട്, ആ ആദർശത്തെ കാഫിറുകൾ പൊളിച്ചു. ആ പൊളിച്ച, അവർ ഹലാലാക്കിയ അല്ലെങ്കിൽ ഇസ്ലാമിന് തുരങ്കം വെച്ചുകൊണ്ട് അവർ നടത്തിയ പ്രവർത്തനത്തെ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ, ഒരുപാട് ആളുകൾ അതിനെ അനുകരിക്കുന്നു, അതിനെ പിൻപറ്റുന്നു എന്നുള്ളത് മുസ്ലിങ്ങളെ നിന്ദിക്കലാണ് കാഫിറുകളുടെ മുമ്പിൽ. ആ നിലക്കത് തെറ്റാണ്. മാത്രമല്ല തർവീഉൽ മുസ്ലിം, മുസ്ലിമിനെ ഭയപ്പെടുത്തുക എന്നുള്ള കാര്യത്തിൽ വരുന്നുണ്ട്. ഈ ഏപ്രിൽ 1st എന്താ സംഭവിക്കാറുള്ളത്? ഏതെങ്കിലും ഒരു കളവ് പറയും, പെട്ടെന്ന് അത് കേൾക്കുന്ന ആള് പേടിച്ച് ബേജാറായി അതിന്റെ പേരിൽ പലതും ചെയ്യും. ഒരു മുസ്ലിമിനെ തമാശക്ക് പോലും പേടിപ്പിക്കാൻ പാടില്ല. റസൂലുള്ള പറഞ്ഞു, ലാ യഹില്ലു ലി മുസ്ലിമിൻ അൻ യുറബ്ബി മുസ്ലിമ, ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനെ പേടിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഈ ദിവസങ്ങളിൽ നടക്കണൊക്കെ അതന്നെല്ലേ, ഒരാളെ ഒരുപാട് ആൾക്കാരെ ബേജാറാക്കുക, പേടിപ്പിക്കുക, ഇന്നാള് മരിച്ചിട്ടുണ്ട്, ഇന്നതൊക്കെ സംഭവിച്ചിട്ടുണ്ട്, ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ട്, പല കളവുകളും ഇതിന്റെ പേരിൽ പറയും, എന്നിട്ട് മറ്റുള്ള ആളുകൾ ബേജാറാകുക, പേടിക്കുക, അത് ഹറാമാണ്. ആ നിലക്കെന്താണ്? ഇത് തെറ്റാണ്. ഈ നിലക്കൊക്കെ എന്താണ്? ഈ ദിവസത്തിൽ ഈ പറയുന്ന സമ്പ്രദായത്തോട് ഒരിക്കലും സത്യവിശ്വാസിക്ക് എന്ത് ചെയ്യാൻ പാടില്ല, യോജിക്കാൻ പാടില്ല. നമ്മളത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. ഈ ഇതുമായി നമ്മൾക്ക് ഈ ഏപ്രിൽ ഫൂളും എന്ന് പറയുന്ന ഈ പ്രവർത്തനവുമായിട്ട് മുസ്ലിമിന് യാതൊരു ബന്ധവുമില്ല. അന്ന് കളവ് പറയുക എന്നുള്ളത് വളരെ അപകടം പിടിച്ച കാര്യമാണ്, അതിൽ ഒരുപാട് അപകടങ്ങളുണ്ട്. കളവ് എന്നുള്ളത് തന്നെ വിശുദ്ധ ഇസ്ലാം വളരെ ശക്തമായി എതിർത്തിട്ടുള്ള കാര്യമാണ്. ഖബറിലും അതുപോലെ തന്നെ നരകത്തിലൊക്കെ ശിക്ഷയുള്ള മുനാഫിഖിന്റെയും കാഫിറിന്റെയും ഒക്കെ അടയാളമായിട്ടുണ്ടാണ് കളവിനെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും സത്യസന്ധരായി ജീവിക്കാനുള്ള ഒരു, അതിനുവേണ്ടി നമ്മൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. ഏത് സമയത്തും ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും സിദ്ഖ് കാത്തു സൂക്ഷിക്കാൻ, നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു തആല നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവചനങ്ങളും നമ്മുടെ എല്ലാ സംസാരങ്ങളും മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ഉച്ചരിക്കുന്ന എല്ലാ വചനങ്ങളും കൃത്യമായി രേഖപ്പെടുത്താൻ അല്ലാഹു തആല മലക്കുകളെ നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ബോധത്തോടുകൂടി നമ്മളെ ഒരു കാര്യം സംസാരിക്കുമ്പോൾ അത് കൃത്യമായ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് എന്ന് നമ്മൾ ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ നമ്മൾ സംസാരിക്കാൻ പാടുള്ളൂ. നമ്മുടെ നാവിനെ സൂക്ഷിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നാവ് കൊണ്ട് സമ്പാദിച്ചത് കാരണത്താലാണ് ഒരുപാട് ആളുകൾ നരകത്തിലേക്ക് മുഖം കുത്തി വീഴുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നരകത്തിലേക്ക് എത്താൻ കാരണമാകുന്ന ഏറ്റവും വലിയൊരു കാരണമാണ് നാവ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതം സത്യസന്ധമായ ജീവിതമാക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കും.